ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ മാതൃകാ ടൌൺഷിപ്പ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 178 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാവിലെ തൃശൂരിലെത്തും. ജസ്റ്റിസ് ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐ സി സി 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ഇന്ന് ആശ്വാസത്തിന്റെ ദിവസം. പുനരധിവാസത്തിന് സംസ്ഥാന ഗവൺമെന്റ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കിയ മാതൃകാ ടൌൺഷിപ്പിന്റെ ഒന്നാംഘട്ടം രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 410 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
ഗുണഭോക്താക്കൾക്കുള്ള പട്ടയവും മുഖ്യമന്ത്രി ഇന്ന് കൈമാറും. ചടങ്ങിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രി അനക്സ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുക. കൂടാതെ 7 സെന്റ് സ്ഥലത്തിന്റെ ആധാരവും ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെ എൽസ്റ്റേറ്റിലേക്ക് എത്തിക്കുവാൻ വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 410 വീടുകളുടെ നിർമ്മാണമാണ് ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവർ കൂടി വീടുകൾ നൽകും. ഇന്ന് രാവിലെ മുതൽ കൽപ്പറ്റ ടൗണിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാവിലെ തൃശൂരിലെത്തും. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
ഇന്ന് തൃശൂരിലെത്തുന്ന ഇന്ത്യൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. രാവിലെ 11 മണിക്ക് തൃശൂരിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ആർ ബിന്ദു എന്നിവർ പങ്കെടുക്കും. പാടുംപാതിരി എന്നറിയപ്പെടുന്ന കർണാട്ടിക് സംഗീതജ്ഞനും ഇന്ത്യയിലെ ആദ്യത്തെ വോക്കോളജിസ്റ്റുമായ ഫാദർ പോൾ പൂവത്തിങ്കൽ ഡയറക്ടറായ ചേതന ഗാനാശ്രമം തൃശൂരിൽ മണ്ണുത്തിക്കടുത്ത് നടത്തറയിൽ 10 ഏക്കറോളം സ്ഥലത്താണ് ഒരുങ്ങുന്നത്.
കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഉച്ചകഴിഞ്ഞ് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടിയിൽ ക്യാമ്പസിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 7,100 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. പുതുച്ചേരിയിൽ PM ബസുകളുടെ ഉദ്ഘാടനം, സ്മാർട്ട് സിറ്റി മിഷന്റെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആന്റ് കൺട്രോൾ സെന്റർ, ഭവന നിർമ്മാണം എന്നിവയടക്കം 2,700 കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടും. ശ്രീ അരബിന്ദോയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഓറോവില്ലിൽ ആഗോള ആത്മീയ മഹോത്സവവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മധുരയിലേക്ക് പോകുന്ന നരേന്ദ്രമോദി അവിടെ 4,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കുംഭകോണം, ഏർക്കാട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ ആകാശവാണി FM റിലേ ട്രാൻസ്മിറ്ററുകൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് വിളിച്ച ക്രൈസ്തവ സഭാ നേതാക്കളുടെ യോഗത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന തീരുമാനമറിയിച്ചത്. കമ്മീഷൻ റിപ്പോർട്ടിലെ ഇതുവരെ നടപ്പിലാക്കിയ ശുപാർശകൾ യോഗത്തിൽ വിശദീകരിച്ചു. ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സംസ്ഥാന നയങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്ന ശുപാർശകളാണ് ഇനി ശേഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട ഗവൺമെന്റ് നടപടിയെ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ സ്വാഗതം ചെയ്തു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ജനതയ്ക്ക് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടാൻ ലഭിച്ച ഏറ്റവും വലിയ അവസരമാണ് ഇതെന്ന് ട്രംപ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇറാനെതിരായ ആക്രമണങ്ങൾ ഒരാഴ്ചയെങ്കിലും ഇനിയും തുടരുമെന്നും ട്രംപ് അറിയിച്ചു. ഇസ്രായേലിനും ഇറാനും ഇടയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 444 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇറാനിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയത് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെയും ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ സഹായിക്കാൻ തിരുവനന്തപുരം രാജ്യാന്തര ടെർമിനലിന് മുന്നിൽ വിമാന കമ്പനികൾ സഹായ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതി അന്വേഷിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുന്ന 17 സർവീസുകളും ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 17 സർവീസുകളും റദ്ദാക്കിയതായാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള വിവരം.
പശ്ചിമേഷ്യൻ സ്ഥിതിഗതികളുടെ സാഹചര്യത്തിൽ ഇസ്രായേലിലെയും സിറിയയിലെയും ഇന്ത്യക്കാർക്ക് എംബസികൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സമാധാനത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു. ഗൾഫ് മേഖലയിലെ യുദ്ധഭീതി ഏറെ വേദനിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ ജില്ലയിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചു. സമ്പർല കോട്ടയ്ക്ക് സമീപം വെറ്റ്ലാപ്പാലം ഗ്രാമത്തിലാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് സ്ഫോടനമുണ്ടായത്. 13 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സുരക്ഷിത കേരളം ഇല്ലെങ്കിൽ വികസിത കേരളം സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാർട്ടിയുടെ ജാഗ്രതാ റാലി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFിന്റെയും UDFിന്റെയും നിലപാട് അവസരവാദമാണെന്നാരോപിച്ച അദ്ദേഹം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് സംസ്ഥാനത്തിന് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരിപാടിയിൽ BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ അധ്യക്ഷനായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയുണ്ടാക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് ഡൽഹിക്ക് പോയേക്കും. മധുസൂദനൻ മിസ്ട്രിയുടെ നേതൃത്വത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അവസാന സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7 മത്സരം. സെമിയിലെത്താൻ ഇന്ത്യയ്ക്ക് ഇന്നത്തെ വിജയം അനിവാര്യമാണ്. ഇന്നലെ പല്ലേക്കലെ സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയെ 5 തോൽപ്പിച്ചെങ്കിലും പാകിസ്ഥാന് സെമി സ്വപ്നങ്ങൾ തകർന്നു. ജയത്തിലൂടെ 3 നേടിയെങ്കിലും ഗ്രൂപ്പ് 2 മികച്ച റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസിലാന്റ് സെമിയിലേക്ക് യോഗ്യത നേടി. മറ്റൊരു ഗ്രൂപ്പ് 1 മാച്ചിൽ ദക്ഷിണാഫ്രിക്ക സിംബാബ്വെയെ ഡൽഹിയിൽ ഇന്ന് നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മത്സരം. ISL ഫുട്ബോളിൽ ഇന്റർകാശിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. സ്വന്തം തട്ടകമായ കൊച്ചിയിൽ 1-2 ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോളിന് ഇന്ന് ഓസ്ട്രേലിയയിൽ തുടക്കമാകും. ഇന്ത്യ ഉൾപ്പെടെ 12 ടീമുകളാണ് ഏഷ്യൻ കപ്പിൽ മത്സരിക്കുന്നത്. അടുത്ത ബുധനാഴ്ച വിയറ്റ്നാമുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രിയേറ്റീവ് കോർണറും ക്രിയേറ്റീവ് ഫെസ്റ്റ് 2026 തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യങ്ങളും സർഗാത്മക ഉൽപ്പന്നങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും അവരുടെ വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കാൻ ഒരുക്കുന്ന വേദികളാണ് ക്രിയേറ്റീവ് കോർണർ. 2 600 സ്കൂളുകളിൽ ക്രിയേറ്റീവ് കോർണറുകൾ ആരംഭിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നു മുതൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തീർത്ഥാടകരുടെ സൌകര്യം മുൻനിർത്തി കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ ഇന്നു മുതൽ 1-4 പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും യാത്ര പുറപ്പെടുക. നാഗർകോവിൽ ഭാഗത്തേക്ക് 5 പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനുകൾ പുറപ്പെടും. പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം നിയന്ത്രിച്ച് 3 താൽക്കാലിക ഹോൾഡിംഗ് ഏരിയകൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ ജനശതാബ്ദി അടക്കം 6 ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. ഏതാനും ട്രെയിനുകൾ പുറപ്പെടുന്ന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് മൈലാട്ടി സബ്സ്റ്റേഷനിലെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിർമ്മാണം മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ല ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പദ്ധതിയിലൂടെ പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. മിൽമ മലബാർ മേഖല യൂണിയന്റെ ക്ഷീരസംഘ ക്ഷീരകർഷക അവാർഡുകളും ധനസഹായവും കോഴിക്കോട്ട് വിതരണം ചെയ്തു. പാലക്കാട് കുന്നംകാട്ടുപ്പതി ക്ഷീരസംഘത്തിനാണ് മികവിൽ 1 സ്ഥാനം. മികച്ച പാലുൽപ്പാദിപ്പിക്കുന്ന സംഘമായി തൃശ്ശിലേരി ക്ഷീരസംഘത്തെയും മികച്ച BMC സംഘമായി കിഴക്കുംപുറത്തെയും കൂടുതൽ മിൽമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച സംഘങ്ങളായി തേനേരി വടക്കുംപുറം സൊസൈറ്റികളെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കയ ചൂരൽമല ദുരന്തബാധിതരുടെ മാതൃകാ ടൌൺഷിപ്പ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 178 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാവിലെ തൃശൂരിലെത്തും. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.